ഇത് SBS റേഡിയോ മലയാളം.
ഓസ്ട്രേലിയയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ലിബറൽ സഖ്യം വിജയം പ്രഖ്യാപിച്ചെങ്കിലും അന്തിമഫലം ഇതുവരെയും വ്യക്തമായിട്ടില്ല. തെരഞ്ഞെടുപ്പ് ദിവസം അതിനായി ആവേശത്തോടെ കാത്തിരുന്ന പലർക്കും അതിനുള്ള താൽപര്യം പോലും പോയി തുടങ്ങി. മാധ്യമങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റു വാർത്തകൾ പ്രധാന സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സർക്കാർ വരുമ്പോൾ അത് ആരാണ് എങ്ങനെയാണെന്നറിയാൻ അതേ ജനങ്ങൾക്ക് അത്ര താൽപ്പര്യമില്ലാത്ത ഒരവസ്ഥ ജനാധിപത്യത്തിന് നല്ലതാണോ മോശമാണോ എന്ന ഒരു ചോദ്യം ഉയരാവുന്നതാണ്. രണ്ടു വശങ്ങളും ഇതേക്കുറിച്ച് പറയാൻ കഴിയും. രാജ്യം ഭരിക്കാനുള്ള സർക്കാർ ആരു രൂപീകരിക്കുന്നു എന്ന കാര്യം ജാഗരൂകരായി വേണം ജനം നോക്കേണ്ടത് എന്ന വാദം ഒരു വശത്തും, എന്നാൽ മറ്റെല്ലാം മാറ്റിവെച്ച് ഇതുമാത്രം നോക്കിയിരിക്കാതെ ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക, വോട്ടെണ്ണലിന്റെ കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കിക്കോളും എന്ന മറുവാദവും. ഇതിൽ ഏതു വശമാണ് ശരിയെന്ന് പറയാൻ കഴിയില്ല. എന്തായാലും നമുക്ക് എപ്പോഴുമുള്ള ഒരു പതിവ് ഓസ്ട്രേലിയൻ സാഹചര്യങ്ങളെ ഇന്ത്യയിലെ സാഹചര്യങ്ങളുമായി താരതമ്യം ചെയ്യുക എന്നതാണ്. ഒരുപക്ഷെ ഭൂരിഭാഗം മലയാളികളും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണിത്. ഇന്ന് SBS മലയാളവും ആ പതിവിൽ തന്നെയാണ് പോകുന്നത്. ഓസ്ട്രേലിയൻ ജനാധിപത്യത്തിൽ നിന്ന് ഇന്ത്യക്ക് എന്താണ് പഠിക്കാനുള്ളത്, അതുപോലെ തിരിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിൽ നിന്ന് ഓസ്ട്രേലിയയ്ക്കും എന്താണ് പഠിക്കാനുള്ളത്, ചില ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളിലൂടെ ഇക്കാര്യം ഒന്ന് പരിശോധിക്കുകയാണ് നമ്മളിവിടെ. വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള മൂന്ന് ശ്രോതാക്കളുടെ അഭിപ്രായമാണ് ഈ വിഷയത്തിൽ ഇന്ന് ഞാൻ തേടുന്നത്. മാധ്യമരംഗത്ത് നിന്നുള്ള ഒരാൾ, തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായിരുന്ന ഒരാൾ, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഓസ്ട്രേലിയൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഔദ്യോഗികമായി പങ്കാളിയായ ഒരാൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം തന്നെ ഓസ്ട്രേലിയൻ തെരഞ്ഞെടുപ്പിന് ഇന്ത്യയേക്കാൾ ഔന്നത്യം നൽകുന്നുവെന്നാണ് മൂന്ന് പേരും പറയുന്നത്. ഒരു പ്രമുഖ പാർട്ടിക്ക് വേണ്ടി പ്രചാരണ രംഗത്തുണ്ടായിരുന്ന സിഡ്നിയിലെ കിരൺ ജെയിംസ് സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ അക്കാര്യങ്ങൾ വിശദീകരിക്കുന്നു.
എനിക്ക് തോന്നിയത് പ്രചരണത്തില് എല്ലാം കുറച്ചുകൂടെ എല്ലാ പാർട്ടിയുടെ ആണെങ്കിലും വോളണ്ടിയേഴ്സ് എല്ലാവരും വളരെയധികം ഫ്രണ്ട്ലി ആയിട്ടാണ് അവിടെ ഈ പോളിംഗ് സ്റ്റേഷനുകളിലും പ്രചരണത്തിന്റെ പല ഘട്ടങ്ങളിലും ഒരുമിച്ച് കാണാനുള്ള അവസരങ്ങളിലൊക്കെ ആണെങ്കിലും ഒരു വളരെയധികം ഒരു ഒരു ശത്രുതാ മനോഭാവം ഇല്ലാതെ ഒരു ഒരു സൗഹൃദ അന്തരീക്ഷത്തിലാണ് കംപ്ലീറ്റ് കാര്യങ്ങളും പ്രചരണ സമയത്തെല്ലാം മുന്നോട്ട് നീങ്ങിയിരുന്നത്. പ്രചരണ രീതികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ക്യാമ്പയിൻ ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അവര് ഇത് കോർഡിനേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മള് രണ്ട് മൂന്ന് രീതിയിലുള്ള പ്രചരണം, മൂന്ന് നാല് രീതിയിലുള്ള പ്രചരണം നടത്തുക. ഡോർ നോക്കിങ്, പിന്നെ ലെറ്റർ ബോക്സിങ്, പിന്നെ ഫോൺ ക്യാമ്പയിൻസ്, ഇതെല്ലാം നമ്മളുടെ എല്ലാവരും പല രീതിയിൽ ജോലികൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. നമ്മുടെ നാട്ടിലെ പോലെ ഒരു ഫുൾ ടൈം പ്രചരണത്തിന് ആളുകൾ ഉണ്ടാവത്തില്ലല്ലോ. അപ്പോ അതുകൊണ്ട് ആ ജോലിയുടെ ഇടയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയം അവർ ചോദിക്കും. ആ സമയത്ത് നമ്മൾ കമ്മിറ്റ് ചെയ്യുന്ന ചിലപ്പോൾ 2 hours ആയിരിക്കും, ചിലപ്പോൾ 4 hours ആയിരിക്കും. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ക്യാമ്പയിനാണ് നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ താല്പര്യമുള്ളത്, നമുക്ക് സഹകരിക്കാൻ താല്പര്യമുള്ളതെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ അവർ നമുക്ക് ഡയറക്ട് ചെയ്ത് തന്നിട്ട് നമ്മൾ അത് പോയി ചെയ്യും. ഡോർ നോക്കിംഗ് എന്ന് പറഞ്ഞാൽ നല്ല വളരെ ഒരു 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 നല്ലൊരു അനുഭവമായിരുന്നു. കാരണം വെച്ചാല് നമുക്ക് ഈ റെസിഡൻസിന്റെ ഒരു ഏരിയ ചൂസ് ചെയ്തിട്ട് അവരുടെ അഡ്രസ്സും അവരുടെ ഫോൺ നമ്പറും അവരുടെ ലിസ്റ്റും ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. അപ്പൊ ചില ആളുകൾ ഇത് പ്രിഫർ ചെയ്യത്തില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അവരുടെ അടുത്ത് നമ്മൾ ക്യാമ്പയിനിങ്ങിന് പോകത്തില്ല. ചില ആളുകൾക്ക് അവർക്ക് അവർ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും ആർക്ക് വോട്ട് ചെയ്യണം. അപ്പൊ അവർക്ക് നമ്മൾ പറയുന്നതൊന്നും കേൾക്കാൻ യാതൊരു താല്പര്യം ഉണ്ടാവത്തില്ല. ചില ആളുകൾ ന്യൂട്രലായിരിക്കും. അപ്പൊ ആ ന്യൂട്രൽ ആയിട്ടുള്ള ആളുകളെ നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞ് നമ്മൾ എന്താണ് ക്യാമ്പയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ അവര് ചിലപ്പോൾ കൺവിൻസ്ഡ് ആവും. അപ്പൊ ചിലർക്ക് കൂടുതൽ സംശയങ്ങളുണ്ടാവും. അപ്പൊ അങ്ങനെ കൂടുതൽ സംശയങ്ങളുണ്ട്, നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റാത്തതാണ്, നമ്മൾ നോട്ട് ഡൗൺ ചെയ്തിട്ട് നമ്മുടെ വേറെ ആളുകൾ കൂടുതൽ കാര്യങ്ങൾ അവർക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി അവരെ ഫോൺ ചെയ്യും. അങ്ങനെയുള്ള കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽഡ് രീതിയിലേക്ക് ക്യാമ്പയിൻസ് പോവാറുണ്ട് പലപ്പോഴും.
അതായത് ജനങ്ങളുമായുള്ള ബന്ധം ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ഒരുപക്ഷെ രാഷ്ട്രീയം, ഇവിടുത്തെ രാഷ്ട്രീയവും ജനാധിപത്യ പ്രക്രിയയും ജനങ്ങളിൽ നിന്ന് ഒരുപാട് മാറി നിൽക്കുന്നു, ജനങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് തോന്നാറുള്ളത്. മറിച്ച് അതിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ജനങ്ങളുമായി കൂടുതൽ ബന്ധം ഇന്ത്യയിലുള്ളതിനേക്കാൾ ഉണ്ടെന്നാണോ കിരൺ തോന്നുന്നത്?
എനിക്ക് തോന്നുന്നത് രണ്ട് രീതിയിലുള്ള ആളുകളുണ്ട്, രണ്ട് മൂന്ന് രീതിയിലുള്ള ആളുകളുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യാതൊരു താല്പര്യമില്ലാത്ത ആളുകളും ഉണ്ട്, നല്ലപോലെ താല്പര്യമുള്ള ആളുകളും ഉണ്ട്. പിന്നെ ഓൾറെഡി ഒരു പാർട്ടി അല്ല അവരുടെ പോളിസീസിൽ വിശ്വസിക്കുന്ന ആളുകളും ഉണ്ട്. പിന്നെ പുതിയ തലം, ഇപ്പൊ പ്രചരണത്തിന് പോയപ്പോൾ ഉള്ള ഒരു അനുഭവം എന്ന് പറയുകയാണെങ്കിൽ, എന്റെ ഞാന് 18 വയസ്സ് മുതൽ 75 വയസ്സ് വരെ ഉള്ള ആളുകളുടെ കൂടെ എനിക്ക് സമയം ചെലവഴിക്കാനും പ്രചരണം നടത്താനും ക്യാമ്പയിൻ നടത്താനും ഒക്കെ ഉള്ള ഒരു അവസരം ഉണ്ടായി. അപ്പൊ അവരുടെയൊക്കെ ആ ഒരു ശക്തമായിട്ടുള്ള ആ ഒരു പോളിസിയിലുള്ള വിശ്വാസം കൊണ്ടും ആ ഒരു ശക്തമായിട്ടുള്ള താല്പര്യം കൊണ്ടുമാണ് അവരിതിലേക്ക് വരുന്നതും ഈ ഒരു രീതിയിൽ ഇത് ചെയ്യുന്നതും.
ബ്രിസ്ബനിൽ പോളിംഗ് ഡേ ഓഫീസറായി പ്രവർത്തിച്ചയാളാണ് ബോബി അഗസ്റ്റിൻ. പ്രചാരണ രംഗം മുതൽ വോട്ടിംഗ് ദിനം വരെ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യക്ക് അനുകരിക്കാവുന്നതായി ഇവിടെയുണ്ടെന്ന് ബോബിയും ചൂണ്ടിക്കാട്ടുന്നു.
വോട്ടെടുപ്പിന് മുൻപ് പ്രചരണങ്ങൾ, വഴിതടഞ്ഞുള്ള പ്രകടനങ്ങളോ പ്രചരണങ്ങളോ ഇവിടെ ഇല്ല. അത് ഇന്ത്യക്ക് തീർച്ചയായിട്ടും സ്വീകരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ ഉച്ചഭാഷണിയുടെയുള്ള പ്രചരണങ്ങൾ രാത്രി 10 മണി വരെയാണ് അനുമതി കൊടുത്തിരിക്കുന്നത്. അത് ഇവിടെ ഒട്ടുമില്ല. ഇവിടെ TV വഴിയോ സോഷ്യൽ മീഡിയ വഴിയോ വെബ്സൈറ്റ് വഴിയാണ് ഇവിടെ പ്രചരണങ്ങൾ. അത് ഇന്ത്യക്ക് സ്വീകരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ വോട്ടിന്റെ കാര്യം, വോട്ടെടുപ്പ് ദിവസത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കമ്പൽസറിയാണ്. അപ്പോൾ കമ്പൽസറി എല്ലാവരും ആ ദിവസം തന്നെ പോയി വോട്ട് ചെയ്യണമെന്ന് ഇവിടെ നിർബന്ധമില്ല. എയർലി വോട്ടിങ്ങിന് നമുക്ക് പങ്കെടുക്കാം. പിന്നെ പോസ്റ്റൽ ബാലറ്റ്, അത് നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ അബ്സെന്റ് വോട്ടിങ്ങും ഡിക്ലറേഷൻ വോട്ടിങ്ങും വോട്ടിംഗ് ദിവസം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അബ്സെന്റ് വോട്ടിംഗ് നമ്മുടെ ഇലക്ട്രേറ്റിലല്ല, നമ്മുടെ രജിസ്റ്റർ ചെയ്തേക്കുന്ന ഇലക്ട്രേറ്റിലല്ല നമ്മൾ ജോലി ചെയ്യുകയൊക്കെ ചെയ്യുന്നെങ്കിൽ നമുക്ക് ആ ദിവസം അവിടെ പോയി ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ബൂത്തിൽ പോയി അബ്സെന്റ് വോട്ടിംഗ് ഡിക്ലയർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഡിക്ലറേഷൻ വോട്ടിംഗ് നമ്മളുടെ പേര് നമ്മൾ സെയിം ഇലക്ട്രേറ്റിൽ താമസിക്കുകയും നമ്മുടെ ആ ഇലക്ട്രേറ്റിൽ തന്നെയുള്ള ഏതെങ്കിലും ബൂത്തിൽ പോവുകയും ചെയ്യുമ്പോൾ നമ്മുടെ പേര് ചിലപ്പം ലിസ്റ്റിലുണ്ടാവില്ല. അങ്ങനെ നമുക്ക് ഡ്രൈവർ ലൈസൻസ് ID കാണിച്ച് നമുക്ക് ഡിക്ലയർ ചെയ്ത് നമ്മുടെ പേരും ഡീറ്റെയിൽസും കൊടുത്ത് നമുക്ക് വോട്ട് ചെയ്യാവുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അത് ഇന്ത്യക്ക് തീർച്ചയായിട്ടും നടക്കാൻ സാധ്യത കുറവുള്ളൊരു കാര്യമാണെങ്കിലും ഇന്ത്യക്ക് അത് പിന്തുടരാവുന്നതാണ്. പിന്നെ ഞാൻ കണ്ടത് പലരും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് പോലും കൊടുത്തിട്ടില്ല. അവരും അന്നത്തെ ദിവസം വന്ന് ഡിക്ലറേഷൻ വോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ അവരൊരു ഫോം കൂടെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇലക്ടറൽ ലിസ്റ്റിലേക്ക് അവരുടെ പേര് ആഡ് ചെയ്യും അന്നത്തെ ദിവസം തന്നെ. അപ്പൊ അത് ഇന്ത്യയിൽ ഒരിക്കലും അത് നടക്കാത്തൊരു കാര്യമാണ്, നടന്നിട്ടില്ലാത്തൊരു കാര്യമാണ്. ഇതാണ് മെയിനായിട്ട് ഇന്ത്യക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് പഠിക്കാനുള്ള ഒരു കുറച്ച് കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയത്.
തിരഞ്ഞെടുപ്പ് രംഗത്തെ ചർച്ചയും അതിലെ മാന്യതയും ഓസ്ട്രേലിയൻ ജനാധിപത്യം എത്രത്തോളം പക്വമാണ് എന്നതിന്റെ തെളിവാണെന്നാണ് സിഡ്നിയിലെ മെട്രോ മലയാളം മാഗസിന്റെ എഡിറ്റർ സന്തോഷ് ജോസഫ് പറയുന്നത്.
എനിക്ക് തോന്നുന്നത് ഇന്ത്യക്ക് ധാരാളം കാര്യങ്ങൾ ഓസ്ട്രേലിയൻ ജനാധിപത്യത്തിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്, പഠിക്കാനുണ്ട്. കാരണം എന്റെ ഒരു നിരീക്ഷണത്തില് ഒരു ജനാധിപത്യം അതിന്റെ പക്വത ആർജിക്കുമ്പോൾ പ്രകടിപ്പിക്കുന്ന ചില സവിശേഷതകളുണ്ട്, അത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഉദാഹരണത്തിന് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഇലക്ഷനിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ അത് ഓസ്ട്രേലിയയിലെ മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കളും ഭരണത്തിൽ ഇരിക്കുന്നവരുൾപ്പെടെ ഉള്ള അധികാരികളൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ചർച്ച ചെയ്യുന്നതും അവരെ പത്രപ്രവർത്തകർ അഭിമുഖീകരിക്കുന്നതും ഒക്കെ കേൾക്കുമ്പോൾ എത്ര മാന്യമായിട്ടാണ് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്, എത്ര വിധേയത്വത്തോടു കൂടിയാണ് നേതാക്കന്മാർ ഈ ജനായത്ത സംവിധാനത്തിൽ നിലനിൽക്കുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ആ ഒരു പക്വത ആർജിക്കാൻ ഇനി എത്രയോ കാലം കഴിയും. ഇതാണ് പ്രധാനമായും ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാനിവിടെ നിരീക്ഷിച്ച ഒരു കാര്യം. മറ്റ് വിഷയങ്ങൾ ശ്രദ്ധേയമായി തോന്നിയത് ഈ രാജ്യത്തിന്റെ വികസനം, രാജ്യത്തിന്റെ വളർച്ച, ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പ്രചരണങ്ങളിലും പ്രഖ്യാപനങ്ങളിലൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഊന്നൽ നൽകുന്നതായിട്ട് ഇവിടെ കാണുന്നത്. ഒരിക്കലും കേവലമായ ഉപരിപ്ലവമായ വിഷയങ്ങൾ കാര്യമായ ചർച്ചയ്ക്ക് ഇവിടെ വരാറില്ല. അത്തരം വിഷയങ്ങൾ കടന്നു വരുന്നു എങ്കിൽ പോലും രാജ്യത്തിന്റെ വികസനം, സാമ്പത്തിക വളർച്ചയ്ക്ക് ആവശ്യമായ നടപടികൾ, അത് ഓരോ പാർട്ടികളും ഏത് നിലയ്ക്കാണ് എടുക്കുന്നത്, എങ്ങനെയാണ് കാഴ്ചപ്പാടുകൾ എന്നൊക്കെ വളരെയധികം ഗൗരവത്തിലാണ് ഇവർ ചർച്ച ചെയ്യുന്നത്.
ഇവർ മൂന്നുപേരും ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, രാഷ്ട്രീയ നേതാക്കളും ജനങ്ങളുമായുള്ള ബന്ധം. ഏതു പദവിയിൽ ഇരിക്കുമ്പോഴും ജനങ്ങളോട് നേരിട്ട് സംവദിക്കാനും ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും കടുത്ത ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം പറയാനും തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഉത്തരവാദിത്തം നേരിട്ട് ഏറ്റെടുക്കാനും പരസ്പര ശത്രുതയില്ലാതെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കാനുമൊക്കെയുള്ള രാഷ്ട്രീയ മാന്യത ഓസ്ട്രേലിയയിൽ കാണുന്നുണ്ട് എന്ന് ഇവർ പറയുന്നു. ഇന്ത്യയിലെ രാഷ്ട്രീയ രംഗത്ത് അനിവാര്യമായി വേണ്ട ഒരു മാറ്റമാണ് ഇതെന്നും ഇവർ വിശ്വസിക്കുന്നുണ്ട്.
ജനങ്ങളിൽ നിന്ന് ഒളിച്ചോടിയുള്ള ഒരു ജനായത്വം ഇവിടെ ഇല്ല. ജനങ്ങളുടെ മുന്നിൽ തന്നെ നിന്നുകൊണ്ടാണ് ഇവർ ആ വിധിയെഴുത്തിനെ അഭിമുഖീകരിക്കുന്നത്. ഒന്നും അവർക്ക് ഒളിച്ചു വെക്കാൻ പറ്റില്ല. മൗനിയായി ഒരു നേതാവിനും ഓസ്ട്രേലിയയിൽ നിലനിൽക്കാൻ കഴിയില്ല. ആ മൗനം ഇവിടെ വിലയിരുത്തപ്പെടും. അത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. എത്ര എത്ര കുഴപ്പം പിടിച്ച വിഷയമാണെങ്കിൽ പോലും പത്രപ്രവർത്തകരെ അഭിമുഖീകരിക്കുകയും അവരെ മുന്നിൽ ഇരുന്ന് അവരുടെ വളരെ കൃത്യമായ ചോദ്യങ്ങൾക്കും രൂക്ഷമായ ചോദ്യങ്ങൾക്കും യാതൊരു ഇളക്കവും ഇല്ലാതെ മറുപടി പറയുകയും ചെയ്യുക എന്നുള്ളത് ഇവിടുത്തെ നേതാക്കന്മാരുടെ വലിയൊരു മഹത്വമായിട്ടാണ് ഞാൻ കാണുന്നത്. ബിൽഷോട്ടനാണെങ്കിലും ടേൺബുൾ ആണെങ്കിലും ലേബർ പാർട്ടി, ലിബറൽ പാർട്ടി, ഗ്രീൻ, ഏത് പാർട്ടിയാണെങ്കിലും അക്കാര്യത്തിൽ ഒരു ഒളിച്ചോട്ടവും നടത്തുന്നതായി ഞാൻ കണ്ടിട്ടില്ല.
ഒരു പാർട്ടി ഇലക്ഷനിൽ പരാജയപ്പെട്ടാൽ അതിന്റെ ലീഡർ ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് തന്റെ പാർട്ടി തോറ്റതെന്നുള്ള തിരിച്ചറിവ് വരുന്നുണ്ട്. അവർ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ വിരമിക്കുന്ന ഒരു കാഴ്ച നമ്മളിവിടെ കാണുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാര് പിന്തുടരുന്നത് വളരെ നന്നായിരിക്കും. അവരുടെ പോളിസീസ് ഒന്നല്ലെങ്കിൽ അവരുടെ ലീഡർഷിപ്പിനെയാവും ആൾക്കാർക്ക് താല്പര്യമില്ലാത്തത്, അല്ലെങ്കിൽ പാർട്ടിയുടെ പോളിസീസ് ആയിരിക്കും താല്പര്യമില്ലാത്തത്. ഇത് രണ്ടുകൊണ്ടാവും ഒരു പാർട്ടി പരാജയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് അവര് റിട്ടയർ ചെയ്യുന്നത് രാഷ്ട്രീയത്തിൽ തന്നെ റിട്ടയർ ചെയ്യുന്ന ഒരു സമ്പ്രദായം രീതി ഇവിടെ ഉള്ളത്. ഇന്ത്യയിലെ നേതാക്കന്മാരെ പിന്തുടരുന്നത് വളരെ നന്നായിരിക്കും. ഈ രാഷ്ട്രീയത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. എത്ര തെരഞ്ഞെടുപ്പ് തോറ്റാലും ലീഡർ മാറുന്നില്ല, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ തുടർച്ചയായിട്ട് ആൾക്കാർ വരുന്നു. അങ്ങനെയുള്ള സമ്പ്രദായങ്ങളൊക്കെ പഴഞ്ചൻ അഴുപഴഞ്ചനാന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ.
വളരെയധികം വളരെയധികം ഇവൻ ഇപ്പൊ നമ്മള് വ്യത്യസ്ത പാർട്ടികളിൽപ്പെട്ട ആളുകളാണെങ്കിൽ പോലും, ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിലും ഇപ്പൊ പ്രീ പോളിങ്ങിനൊക്കെ ഹെൽപ്പ് വോളണ്ടിയർ ചെയ്യാൻ പോയ സമയങ്ങളില് നമ്മളൊക്കെ രാവിലെ അത്യാവശ്യം തണുപ്പുള്ള സമയങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ നമ്മൾ രാവിലെ ഹൗ ടു വോട്ട് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടല്ലോ, വോട്ട് ചെയ്യാൻ വരുന്ന വോട്ടേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യാൻ അലോഡാണ് പോളിംഗ് സ്റ്റേഷന്റെ പുറത്ത്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ പലപ്പോഴും ക്യാമ്പയിൻ ലീഡേഴ്സ് പിന്നെ അതുപോലെയുള്ള ലീഡേഴ്സ് എല്ലാം അവിടെ വരുമ്പോൾ അവരും മറ്റുള്ള പാർട്ടികളിലെ പ്രവർത്തകർക്കാണെങ്കിൽ പോലും അവര് കോഫി ഓഫർ ചെയ്യുന്നു, അവർ പോയി മേടിച്ചുകൊണ്ട് വരുന്നു. അങ്ങനെയുള്ള ഒരു വളരെയധികം ആ ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ വളരെ ഒരു നല്ല മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്.
ഇനി ഇത്രയും കാര്യങ്ങൾ ഓസ്ട്രേലിയൻ ജനാധിപത്യത്തിൽ നിന്ന് ഇന്ത്യക്ക് പഠിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ, തിരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയക്ക് എന്തായിരിക്കും പഠിക്കാൻ കഴിയുക?
എനിക്ക് തോന്നിയത് നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ITയുടെ ഒരു ഇൻഫ്ലുവൻസ് ഇന്ത്യയിലുണ്ടല്ലോ. ഇലക്ട്രോണിക് വോട്ടിംഗ് പ്രധാനമായിട്ടും വളരെയധികം നല്ല രീതിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്ത് വോട്ട് ഇലക്ഷൻ ആണെങ്കിൽ തന്നെ റിസൾട്ട് വരുന്നതും വളരെ പെട്ടെന്ന് ഒരു ദിവസം അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്തിനുള്ളിൽ വരുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു ആക്യുറസി വളരെയധികം ആ ഒരു ഇലക്ഷൻ പ്രോസസ്സിൽ ഇന്ത്യയിലുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പോഴാണെങ്കിൽ ഇവിടുത്തെ ഒരു രീതി നോക്കുവാണെങ്കിൽ ഇപ്പോഴും ആ പഴയ രീതിയിലുള്ള പേപ്പർ ബാലറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ രീതി, അതിന്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിഫറൻഷ്യൽ വോട്ടിംഗ് ആണ്. അപ്പൊ നമ്പർ ഇടണം, ആ നമ്പർ ഇടുന്നത് മുഴുവൻ ചെയ്തിട്ടില്ലെങ്കിൽ വോട്ട് അസാധുവായി പോകും. പിന്നെ അത് തന്നെ രണ്ട് ബാലറ്റ് പേപ്പർ ഉണ്ട്, ഒന്ന് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലേക്കും ഒന്ന് സെനറ്റിലേക്കും ഉള്ളത്. സെനറ്റിലേക്കുള്ളത് എന്ന് പറഞ്ഞിട്ട് ആ പേപ്പറിന്റെ വലിപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ പലരും പേടിച്ചു പോകും, അപ്പൊ എറർ വരാൻ വളരെയധികം സാധ്യത കൂടുതലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ആ ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് സിസ്റ്റം ഇങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും.
ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ഞാൻ പോയതുകൊണ്ട് എനിക്ക് മനസ്സിലായ വലിയൊരു കാര്യം, ഇലക്ട്രോണിക് വോട്ടിംഗ് ഇവിടെ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടുത്തെ പോളിംഗ് ആൾക്കാർ ഒത്തിരി നിന്ന് ക്യൂ നിന്നിട്ടാണ് വോട്ട് ചെയ്തത്. അതുതന്നെയല്ല, കൗണ്ടിങ്ങിനും വളരെ സമയമെടുത്തു. ഇവിടെ അതാത് വോട്ടിംഗ് സെന്ററിലെ വോട്ട് അവിടെ തന്നെ കൗണ്ട് ചെയ്തിട്ടായിരുന്നു ഫിനിഷ് ചെയ്യുന്നത്, അല്ലാതെ മറ്റൊരു സെന്ററിലോട്ട് പോയിട്ടല്ലായിരുന്നു. അപ്പം ഞങ്ങള് എണ്ണിക്കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രി 12 മണിയായി. അത് സെനറ്റിലേക്കുള്ള വോട്ടിംഗ് കൗണ്ട് ചെയ്യാനാണ് കൂടുതൽ ടൈം എടുത്തത്. അപ്പൊ അത് ഇലക്ട്രോണിക് വോട്ടിംഗ് തീർച്ചയായിട്ടും ഓസ്ട്രേലിയക്ക് സ്വീകരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ എനിക്ക് തോന്നുന്നൊരു കാര്യം, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നോട്ട കമ്പൽസറി വോട്ടിംഗ് ആയതുകൊണ്ട് നോട്ട് കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും. കാരണം നോട്ട ഇല്ലാത്തത് കൊണ്ടാവും, ഞാൻ ബാലറ്റ് പേപ്പറിൽ കണ്ടു പലരും അശ്ലീല ചിത്രങ്ങൾ വരച്ചു വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ സിസ്റ്റത്തോടുള്ള എതിർപ്പ് അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. 20 മിനിറ്റ് മിനിമം ക്യൂ നിന്നിട്ടാണ് ഒരാൾ ഞങ്ങളുടെ സെന്റ് അഗസ്റ്റിൻ സെന്ററിൽ വോട്ട് ചെയ്യാൻ വന്നിരുന്നത്. അപ്പം മിനിമം 20 മിനിറ്റ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും സെനറ്റിലെ 134 കാൻഡിഡേറ്റ് ഉണ്ട്. ഒരു നാട്ടിലൊരു ന്യൂസ് പേപ്പറിന്റെ അത്രയും വലിപ്പമുള്ള ഷീറ്റിലാണ് ഇത്രയും പേരുടെ പേര് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് എവിടെയാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ആൾക്കാർ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അശ്ലീല ചിത്രങ്ങളും അശ്ലീല കമന്റുകളും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇൻഫോർമൽ ആയിട്ടാണ് പോകുന്നത്, അസാധു വോട്ടായിട്ടാണ് കൗണ്ട് ചെയ്തത് എന്നുവരെങ്കിലും നോട്ട ഉൾപ്പെടുത്തുവാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രസ്ട്രേഷൻ ഉള്ള ആൾക്കാർക്കോ ഇത് ഇതിലൊന്നും താല്പര്യമില്ലാതെ രാഷ്ട്രീയമേ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് നോട്ട വോട്ട് ചെയ്യാൻ പറ്റും. അത് സ്വീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്.
ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പഠിക്കുന്ന കാര്യത്തിൽ ഒരുപക്ഷെ
കൂടുതലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ ഒരുപക്ഷെ ഇപ്പൊ ഈ ഇവിടുത്തെ റിസൾട്ട് വൈകിയതും വോട്ടെണ്ണലിനെ സംബന്ധിച്ചിട്ടുള്ള ചില ആശയക്കുഴപ്പങ്ങളൊക്കെ വലിയ ജനായത്ത രാജ്യമായ ഇന്ത്യയിൽ വളരെ ലളിതമായി നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഞാനതിനെ കാണുന്നത് വളരെ സാങ്കേതികപരമായി വളരെ എളുപ്പത്തിൽ ഒരു പക്ഷെ അടുത്ത ഒരു തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ ക്രമീകരിച്ചെടുക്കാനും തെറ്റുതിരുത്താനും പറ്റുന്ന ഒരു സാങ്കേതിക പ്രശ്നം മാത്രമാണ്.
എന്തായാലും ഈ അഭിപ്രായം ഉയരുന്നത് നമ്മുടെ ചർച്ചയിൽ മാത്രമല്ല, ഓസ്ട്രേലിയ ഇലക്ട്രോണിക് വോട്ടിംഗ് സമ്പ്രദായത്തിലേക്ക് മാറണമെന്ന അഭിപ്രായം ഇന്ന് പ്രതിപക്ഷ നേതാവ് ബിൽ ഷോർട്ടൺ തന്നെ ഉയർത്തിയിട്ടുണ്ട്.
But in a non-partisan spirit, I will be writing to Mr. Turnbull and saying, really, we're a grown-up democracy. It shouldn't be taking 8 days to find out who's won and who's lost. I actually think it's long overdue to look at electronic voting in this country. I think that we should, in a bipartisan fashion, set the groundwork for electronic voting.
എന്തായാലും 116 വർഷത്തെ പ്രായമുള്ള ഓസ്ട്രേലിയൻ ജനാധിപത്യത്തിൽ നിന്ന് ഇന്ത്യയ്ക്ക് പഠിക്കാൻ നിരവധി കാര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാകുന്നത്. ചർച്ചയിൽ പങ്കെടുത്തത് സിഡ്നിയിൽ മെട്രോ മലയാളം മാഗസിന്റെ എഡിറ്ററായ സന്തോഷ് ജോസഫ്, ബ്രിസ്ബനിൽ വോട്ടെടുപ്പ് ഡ്യൂട്ടിയിൽ പങ്കെടുത്ത ബോബി അഗസ്റ്റിൻ, സിഡ്നിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി ഉണ്ടായിരുന്ന കിരൺ ജെയിംസ് എന്നിവരാണ്. മറ്റ് ശ്രോതാക്കൾക്കും അതേക്കുറിച്ച് അഭിപ്രായങ്ങൾ ഉണ്ടാകാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എസ് ബി എസ് മലയാളത്തിന്റെ ഫേസ്ബുക്ക് പേജിലോ വെബ്സൈറ്റിലോ.
മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. എസ് ബി എസ് മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. എസ് ബി എസ് മലയാളം ഫേസ്ബുക്ക് പേജ്.